Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
നേരത്തെ ഭാഷകാരൻ പറഞ്ഞല്ലോ, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനെ ബന്ധിക്കുന്നില്ല. ജാഗ്രതയിൽ തന്നെ അവൻ മുക്തനായിരിക്കുന്നു. കർമ്മങ്ങളുടെ ഫലമായി അവന് ജന്മത്തെ സ്വീകരിക്കേണ്ടി വരുന്നില്ല. ഇതെല്ലാം മുമ്പ് ഭാഷകാരൻ ചർച്ച ചെയ്തു. എങ്ങനെ അവന് മോചനം സംഭവിക്കുന്നു, സുഖദുഃഖങ്ങൾ ആത്യന്തികമായി അവനെങ്ങനെ ബാധിക്കാതിരിക്കുന്നു, ആ സ്വരൂപജ്ഞാനത്തിൽ പ്രപഞ്ചത്തെ അവൻ എങ്ങനെ അനുഭവിക്കുന്നു, മുക്തന്റെ മനോനില എന്താണ്, ബദ്ധന്റെ മനോനില എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നേരത്തെ ചർച്ച ചെയ്തതാണ്. ആ രീതിയിൽ നോക്കിയാൽ ജീവൻ മുക്തി എന്നുള്ള ആശയത്തെ എടുത്തു നോക്കിയാൽ ജ്ഞാനി മുക്തനായിരിക്കുന്നു, മരണശേഷവും ജ്ഞാനിക്ക് മുക്തി തന്നെ പിന്നെ ബന്ധനമില്ല എന്നത്. മറിച്ചാണെങ്കിൽ അവിദ്വാംസ്തു വികാര അനുദ അഭിസന്ത, വികാര അനുദത്തിനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. ശരീരേന്ദ്രിയ കരണങ്ങളോട് കാര്യത്തോട് താതാത്മ്യത്തെ പ്രാപിച്ചിരിക്കുന്നവൻ അജ്ഞൻ. പുനർവ്യാഘ്രാതിഭാവം ദേവ യഥാകർമ്മ യഥാശ്രദ്ധം പ്രതിപദ്ധ്യത്തെ. വ്യാഘ്രാതിഭാവം അവന്റെ കർമ്മങ്ങളനുസരിച്ച്, യഥാകർമ്മ ദേവതാദിഭാവം യഥാശ്രുതം, ശ്രുതം എന്ന് വെച്ചാൽ ഉപാസന, അവന്റെ ഉപാസനകൾക്കനുസരിച്ച് അവൻ ദേവതാദിഭാവത്തെ പ്രാപിക്കാം. അവന്റെ കർമ്മത്തിനനുസരിച്ച് വ്യാഘ്രാതിഭാവത്തെ പ്രാപിക്കാം. നിസബന്ധനം, അതാണ് ഗതി പറയുന്നത്. നീ സത്യം പറയുന്നു, നീ മോചിക്കും. അസത്യം പറഞ്ഞോ, നീ ബന്ധിക്കും. അത് എന്നിവിടെ സത്യ അഭിസന്ധി ഉണ്ടോ, സത്യനിശ്ചയമുണ്ടോ, ആത്മബോധമുണ്ടോ, സ്വരൂപബോധമുണ്ടോ, നീ മോചിക്കുന്നു. അല്ലെങ്കിൽ നിന്റെ അജ്ഞത കൊണ്ട് അനർത്ഥ അഭിസന്ധി അനർത്ഥ നിശ്ചയം എന്ന് പറയുന്നത് ഇതാണ്. ആത്മബോധമില്ലാതിരിക്കുക, ശരീരാദി ഭാവങ്ങളോട് മനസ്സുകൊണ്ട് താതാത്മ്യപ്പെടുക, അഹം മമ എന്നുള്ള ബോധത്തിൽ ജീവിക്കുക, ചിന്തിക്കുക, കർമ്മം ചെയ്യുക, ഉപാസന ചെയ്യുക. അതിൻ്റെ എല്ലാം ഫലം എന്താണ്? ഒന്നുകിൽ വ്യാഘ്രാദിഭാവം, അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായ ദിവ്യമായ ദേവതാദിഭാവം. ഇതെന്തായാലും ജന്മമാണ്, ബന്ധനമാണ്, അതാണ് ശ്രുതിയുടെ താല്പര്യം. അതിന് സംശയം ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നു. അല്ല, കഥയെ കഥയായിട്ട് എടുക്കരുത്. കഥയിലുള്ള ഒരു കഴമ്പ് കാണും, അതിനെ എടുക്കുന്നത്. ഇത് ആത്മ അഭിസന്ധി അനഭിസന്ധികൃതേ മോക്ഷബന്ധനെ യച്ച മൂലം ജഗതോ യഥായതന യത് പ്രതിഷ്ഠാസ സർവ പ്രജാ യഥാത്മകഞ്ച സർവം യച്ച അജം അമൃതം അഭയം ശിവം അദ്വിതീയം സത്യം സാത്മാ തവ. അതഹ തത് ത്വം അസി ഹ്യശ്യേത ഗേതോ ഇത്യുക്താർത്ഥം അസകൃത് വാക്യം. എന്താണ് എന്റെ താല്പര്യം? യദാത്മാഭിസംബന്ധി അഭിസന്ധി, ഇതാണ് ഇവിടെ ശ്രുതിയുടെ താല്പര്യം എന്ന് പറയുന്നത്. കഥയുടെ പിറകെ പോകരുത്. തപ്ത പരസ്യവും കള്ളനും കൊള്ളനും പൊള്ളിക്കാത്തനും അതിനൊന്നും ശ്രുതിക്ക് താല്പര്യം, ശ്രുതി പറയുന്നുമില്ല. ജഡ്ജി പറഞ്ഞവര് സാധാരണ കാര്യം, അതിനെ ശ്രുതി പറഞ്ഞായിട്ട് ധരിക്കുമ്പോഴാണ്, ശ്രുതി സിദ്ധാന്തമായിട്ട് എടുക്കുമ്പോഴാണ് ഇവിടെ ആശയക്കുഴപ്പം. യുക്തിക്ക് നിരക്കാതെ, യുക്തിക്ക് നിരക്കാത്ത കാര്യം ശ്രുതി പറഞ്ഞാണ് സ്വീകരിക്കില്ലെന്നാണ് ശങ്കരാചാര്യരെ പറഞ്ഞിരിക്കുന്നത്. ശ്രുതി പറഞ്ഞാണ് സ്വീകരിക്കാമേ എന്ന് പറഞ്ഞാൽ പിന്നെ ശങ്കരാചാര്യർ പറഞ്ഞാൽ സ്വീകരിക്കാം. പിന്നെ അതിന്റെ താല്പര്യം എന്തെന്ന് നോക്കണം. അതെന്താണ് ഇവിടെ പറയുന്നത്? ഏത് ആത്മാഭിസന്ധി അനഭിസന്ധികൃതേ മോക്ഷബന്ധനം. ഇതാണ് ഈ കഥയുടെ താല്പര്യം. ഒന്ന് സത്യനിഷ്ഠ, ആത്മാ അഭിസന്ധി എന്ന് വെച്ചാൽ സത്യനിഷ്ഠ. മറ്റൊന്ന് അനഭിസന്ധി, സത്യനിഷ്ഠയില്ലാതെ ജീവൻ. ജീവൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ശബ്ദം കൊണ്ട് തന്നെ എന്താണ് ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നത്? കള്ളനാണ്. പക്ഷേ ആ ജീവന് സത്യാഭിസന്ധി വരാം, എനിക്ക് ആത്മബോധം വരാം. കള്ളൻ ആത്മബോധം വരാം. കള്ളനാണെങ്കിലും ജീവൻ കള്ളനാണല്ലോ. എന്തുകൊണ്ട്? അജ്ഞാനം, അനർത്ഥം, അതിനാണ് അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഈ താതാത്മ്യം, ദേഹതാതാത്മ്യം, അതിനോട് അനുബന്ധിയായി വരുന്ന ഈ പ്രപഞ്ചപ്രതീതി, ഇവിടെ വരുന്ന ജനനം, മരണം, വ്യവഹാരം, ഇതൊക്കെയാണ് ഇവന്റെ കള്ളത്തരം എന്ന് പറയുന്നത്, ജീവന്റെ. അപ്പോ അവിടെ ജഡ്ജിയുടെ സ്ഥാനത്ത് പറയുന്നത് ഗുരുവാണ്. പറയണ നീ സത്യത്തെ പിന്തുടർന്നാൽ, സത്യം പറഞ്ഞാൽ, സത്യാഭിസന്ധി ആകുകയാണെങ്കിൽ അങ്ങനെ മോചിക്കാം എന്ന് പറയും. അതിന് അയുക്തിയൊന്നുമില്ല. സത്യ യഥാത്മാഭിസന്ധി അനഭിസന്ധി. മറിച്ച് നീ കള്ളത്തരത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഈ ദേഹതാതാത്മ്യത്തിൽ, അനുദാഭിസന്ധിയിൽ ഇതിനെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് നീ പോവുകയാണെങ്കിൽ ബന്ധനം തന്നെ. മറിച്ചാണെങ്കിൽ നീ മുക്തനാവും. ആത്മബോധം കൊണ്ട് നിനക്ക് മുക്തനും, മറിച്ച് ബന്ധനമാണ്. എച്ച മൂലം ജഗത്. ഇവിടുത്തെ സത്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു കള്ളൻ പറയുന്ന സത്യമാണ്. ഇവിടുത്തെ സത്യ അഭിസന്ധി എന്ന് പറയുമ്പോൾ എച്ച മൂലം ജഗതോ. ഇവിടുത്തെ സത്യം എന്ന് പറയുന്നത് ജഗത്തിന് കാരണമായിരിക്കുന്ന സത്യമാണ്, അതിന്റെ ബോധമാണ്. അല്ലാതെ വ്യാവഹാരികമായി നിങ്ങൾ കള്ളം പറയുന്നു, സത്യം പറയുന്നു എന്നുള്ളതല്ല. വ്യാവഹാരികമായി സത്യം പറയുന്ന ഒരു സാധനയാണ്, നല്ല സാധനയാണ്. പക്ഷെ വ്യാവഹാരികമായി സത്യം പറയുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ആത്മബോധം ഉണ്ടാവുകയോ ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കുകയോ ഒന്നും സാധ്യമല്ല. ശ്രേഷ്ഠമായൊരു സാധനയാണ്. അതിന്റെ ഫലം എന്ന് പറയുന്നത് അന്ധക്കരണ ശുദ്ധി. അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി അത്തരമൊരു സാധന ഇവിടെ തത്വമസിയിൽ അവസാനം അതിന്റെ അതിനെ ഉപസംഹരിക്കുകയാണ്. കാരണം ഇവിടെ പറയും തദ്ഭാസ്യം ജ്ഞവും. ഇതുകൊണ്ട് അവന് കാര്യം പിടിക്കും. ഇവിടെ പറയുന്നത് ആത്മബോധം ആകുന്ന സത്യബോധത്തെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ പറയുന്ന സത്യം പറിച്ചതിനെ കുറിച്ചല്ല. അപ്പൊ ദൃഷ്ടാന്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം അസത്യം, സത്യം പറഞ്ഞ കൊള്ളത്തില്ല, അസത്യം പറഞ്ഞ കൊള്ളും, അതല്ല. ഇവിടെ കൊള്ളുക എന്ന് പറയുന്നത് ബന്ധനം. സത്യ നിഷ്ഠനാകുക, സത്യ അഭിസന്ധി എന്ന് പറയുന്നത് എന്താണ്? ആത്മബോധം. അങ്ങനെയാണ് ഭാഷകാരൻ അതിനെ ഉപസംഹരിക്കുന്നത്. എച്ച മൂലം ജഗതോ, അതാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത്. സദൈവ സ്വാമി ഇതമന്ത്ര ആസീത, അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. ആ സത്യനിഷ്ഠ, അതാണ് വേണ്ടത്. യദായതന യത് പ്രതിഷ്ഠാസ്ത സർവപ്രജാഹ, സർവപ്രജകൾക്കും ആശ്രയമായിരിക്കുന്ന അതിലാണ്. പ്രജാന്നിച്ച ജീവന്മാർ, സർവജീവന്മാരുടെയും നിലനിൽപ്പ് അതിലാണ്. ആ സത്യത്തിൽ പരമാർത്ഥ സത്യം, വ്യാവഹാരിക സത്യമുണ്ട്. അതിന് ഇവിടെയല്ല പ്രാധാന്യം. വ്യാവഹാരിക സത്യത്തിന് ആത്മനിഷ്ഠയിലല്ല പ്രാധാന്യം, അതിന് സാധനയിലാണ് പ്രാധാന്യം. സാധനയിൽ തന്നെ പ്രാധാന്യമുണ്ട്. ആത്മനിഷ്ഠ എന്ന് പറയുന്നത് സാധനയല്ല, സിദ്ധിയാണ്. ഇവിടെ ദൃഷ്ടാന്തത്തിൽ പറഞ്ഞത് വ്യാവഹാരിക സത്യത്തെയാണ്. അത് നിങ്ങൾ സത്യം എപ്പോഴും പറയണമെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടല്ല, ആ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് പാരമാർത്ഥികമായ സത്യബോധത്തിന് ദൃഷ്ടാന്തമാണ്. ഇവിടെ പറയുന്ന എന്താണ്? തത്വജ്ഞാനിയുടെ മുക്തിയെക്കുറിച്ച് പറയുന്നു. അപ്പൊ തത്വജ്ഞാനിയുടെ ആ നിലയിൽ മുക്തി എങ്ങനെ സംഭവിക്കുന്നു അത് പറയുന്നു. എന്തുകൊണ്ട് സത്യനിഷ്ഠമുണ്ട്? ദൃഷ്ടാന്തവും ദാഷ്ടാന്തിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നു. ആ സത്യനിഷ്ഠമുണ്ട്. ആ സത്യനിഷ്ഠ എന്താണ്? ആ സത്യബോധം, അത് തന്നെ. അതാണ് ശ്രുതി ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. സദൈവ സൗമ്യ ഇവിടെ മുതൽ വിശദീകരിക്കുന്ന ആ സത്യബോധത്തെ കുറിച്ചാണ്. അതുകൊണ്ട് പറയുന്നു അവിടെ എത്തണം. അല്ലാതെ ഒരാൾ സത്യം പറഞ്ഞതുകൊണ്ടായിരുന്നു ആത്മബോധം കൂടാതെ മോചനമില്ല. അത് സദാചാരമാണ്, സദ്ധർമ്മമാണ്, എല്ലാം ശരി. അതുകൊണ്ട് ലൗകിക സത്യം ഇതുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കരുത്. യച്ചമൂലം ജഗതോ, അത് ജഗത്തിന് കാരണമാണ്. കാരണം പറഞ്ഞു അതിൽ നിന്നാണ് സൃഷ്ടിയുണ്ടായത്. ഇല്ലാതാണ് ഭൂതസൃഷ്ടിയെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, യദായതന യത് പ്രതിഷ്ഠാച്ച സർവപ്രജാഹ യഥാത്മകം സർവം ജഗത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇവിടെ എന്താ പറയുന്നത്. യഥാത്മകം ച സർവം, സർവം യഥാത്മകം, സർവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സർവവും സത്യവും അനടതവും എല്ലാം, പോലീസും കള്ളനും ജഡ്ജിയും എല്ലാം യഥാത്മകം, ഏതൊരു സ്വരൂപമാണോ എന്നാണ്. സർവവും യഥാത്മകം, സർവം ഖലിതം ബ്രഹ്മ, അതാണ് ഇവിടെ പറയുന്നത്. ഈ കാണുന്നതെല്ലാം അതാണ്, ആ സത്യമാണ്. പക്ഷെ വ്യവഹാര സത്യത്തെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വ്യവഹാരത്തിൽ സത്യമുണ്ട്, അസത്യമുണ്ട്. ലൗകികമായി നമുക്ക് സത്യവും അസത്യവും വേർതിരിക്കാൻ പറ്റും. ഇവൻ പറയുന്ന സത്യം ഇത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് കള്ളം, അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് പറയുന്ന സത്യം, ഇങ്ങനെ സത്യ അസത്യങ്ങളെ വേർതിരിക്കാം. ഇവിടെ പറയുന്ന സത്യം അതല്ല, യഥാത്മകഞ്ഞ സർവവും ആ സത്യമാണ്, പരമാത്മസ്വരൂപമാണ്. അത് എന്താണ് വെച്ച് അജം, അമൃതം, അഭയം, ശിവം, അദ്വിതീയം. സർവവും അതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ കള്ളവും സത്യവും എല്ലാം ഉണ്ടല്ലോ, എല്ലാം അതെങ്ങനെയാണ്? ഇതാണ് ജഗത്തിനെ നമ്മൾ ഇത് കള്ളം, ഇത് സത്യം എന്ന് വേർതിരിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ ഇരിക്കും. ധർമ്മം അധർമ്മം, നീതി സത്യം അസത്യം, ഇങ്ങനെ ദ്വന്ദ്വാത്മകമായി ഇതിനെ വേർതിരിച്ചു കഴിഞ്ഞാൽ അതാണ് ജഗത്ത്, ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ. ശ്രുതി പറയുന്ന എന്താണ്? യഥാത്മകഞ്ച സർവം, ഇതെല്ലാം പരമാത്മസ്വരൂപമാണ്. ആ പരമാത്മസ്വരൂപമായി കണ്ടാൽ പിന്നെ ഇതിനെ ദ്വന്ദ്വാത്മകമായി വേർതിരിക്കാൻ പറ്റില്ല. ഇത് സത്യമാണ്, ഇത് അസത്യമാണ്, ധർമ്മമാണ്, ഇത് അധർമ്മമാണ്, ഇത് നീതിയാണ്, അനീതിയാണ്, അങ്ങനെ വേർതിരിക്കാൻ പറ്റും. പരമാത്മാവിൽ അങ്ങനെയുള്ള ഭേദകൽപ്പനയ്ക്കിടമില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നു ഈ ഭേദകൽപ്പന, ഇത് സത്യബോധം ഇല്ലാതെ വരുമ്പോൾ വരുന്ന ഈ ഭേദകൽപ്പന, ഇതിനാണ് അനർത്ഥം എന്ന് പറയുന്നത്. അല്ല, സത്യത്തെ അനർത്ഥം എന്ന് പറയുകയല്ല. ഇങ്ങനൊരു കൽപ്പന ഉണ്ടല്ലോ, ദ്വന്ദ്വകൽപ്പന, ദ്വന്ദ്വപ്രതീതി. ആ ദ്വന്ദ്വപ്രതീതി വാസ്തവമല്ല എന്നാണ്. മറിച്ചെന്താണ്? അജം, അമൃതം, അഭയം, ശിവം, അദ്വിതീയം, സർവം, അതാണ്. ഈ സർവവും എന്താണ്? അജം, അമൃതം, അഭയം, ശിവം, അദ്വിതീയം, ഇതാണ് ഇവിടുത്തെ സത്യം. തത് സത്യം എന്നാണ് സദൈവ. ആ സത്തിനെ കുറിച്ച് പറയാം. അപ്പോ ഈ സർവാത്മകമായിരിക്കുന്ന ആ സത്യം, ആ സത്യമാണ് സർവാത്മകമായിരിക്കുന്നത്. അല്ലെങ്കിൽ സർവവും ആ സത്യം തന്നെ രണ്ട് രീതിയിൽ പറയാം. മറിച്ചൊരു ചിന്ത വരുമ്പോൾ ദ്വന്ദ്വാത്മകമായ ചിന്ത വരുമ്പോൾ ആ ചിന്തയെ നിഷേധിക്കാൻ വേണ്ടി പറയണം അനർത്ഥം, അത് ശരിയല്ല, എല്ലാം സത്യമാണ്. സത്യ മിഥ്യകളുടെ വ്യത്യാസമാണ്. എന്നാൽ ഇവിടെ എന്തെങ്കിലും ഒരു അനർത്ഥമുണ്ട്, അതിനെ നിഷേധിക്കാൻ വേണ്ടിയല്ല മിഥ്യെന്ന് പറയുന്നത്. അനർത്ഥം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മിഥ്യെന്ന് പറയുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുന്നു, ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു അനർത്ഥമുണ്ട്, അതിനെ നിഷേധിക്കാൻ വേണ്ടി മിഥ്യെന്ന് പറയുന്നു, അങ്ങനെയല്ല. ഇവിടെ അനർത്ഥമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മിഥ്യാശബ്ദം പ്രയോഗിക്കുന്നത്. സത്യമേ ഉള്ളൂ. എന്നാലേ ഇവിടെ പറയാൻ പറ്റുമെന്താണ്? അദ്വിതീയം എന്ന് പറയാൻ പറ്റും. ഇവിടെ മിഥ്യയെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അദ്വിതീയം ശരിയാകത്തില്ല. എന്തിനങ്ങനെ പറയേണ്ടി വരുന്നു? അടുത്ത് ഭക്ഷ്യകാരൻ ആ ചോദ്യം തന്നെ ചോദിക്കും, ഇവിടെ പുത്രൻ സത്താണെങ്കിൽ പിന്നെ എന്തിനു ഉപദേശിക്കേണ്ടി വരുന്നു? അങ്ങനൊരു പ്രതീതിയുണ്ട്, ദ്വന്ദ്വപ്രതീതി, സത്യാസത്യത്തിന്റെ പ്രതീതിയുണ്ട്, ധർമാധർമ്മ പ്രതീതിയുണ്ട്. ആ പ്രതീതി ഉള്ള സത്യത്തെ ബുദ്ധി അതിനെ നിഷേധിക്കുന്നു. ഈ പ്രതീതിയാണ് സത്യം എന്ന് തോന്നുന്നു. ആ പ്രതീതിയിലുള്ള സത്യത്തെ ബുദ്ധി നിഷേധിക്കുകയാണ്. അല്ലാതെ ഇവിടെ നിഷേധിക്കാനായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രതീതിയില്ല, വാസ്തവത്തിലുള്ള ഒരു പ്രതീതിയില്ല. അങ്ങനെ ഒരു പ്രതീതി ഉണ്ടെങ്കിൽ നിഷേധിക്കാനൊട്ട് കഴിയത്തുമില്ല. എന്നാലേ അദ്വൈതം ശരിയാകത്തുള്ളൂ, അദ്വൈതം മനസ്സിലാകത്തുള്ളൂ. ഇത് മനസ്സിലായില്ലെങ്കിൽ അദ്വൈതം മനസ്സിലായി. അതാണ് ഇതെല്ലാം ചേർത്ത് പറയുന്നത്, യഥാത്മകഞ്ച സർവം അദ്വിതീയം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും, സത്യമായ ഒരു ബ്രഹ്മം, മിഥ്യയായ ഒരു ജഗത്ത്, അങ്ങനെ രണ്ടില്ല ഇവിടെ. അദ്വൈതത്തിന് അങ്ങനെ രണ്ട് പറയുന്നില്ല. പക്ഷെ നമ്മൾ അദ്വൈതം പറഞ്ഞു 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 വരുമ്പം അദ്വൈതത്തിന് രണ്ടാകും, സത്യമായ ഒരു ബ്രഹ്മം, മിഥ്യയായ ഒരു ജഗത്ത്, അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? യഥാത്മകം ച സർവം, ഈ കാണുന്ന സർവം ഏതെന്നാണോ അതെന്താണ്? അമൃതം, അഭയം, ശിവം, അദ്വിതീയം, തത്സത്യം. അതാണ് ഏകത്വദൃഷ്ടി, അദ്വൈത ദൃഷ്ടി, അദ്വൈത ബോധം എന്ന് പറയുന്നത്. സാത്മാ, എങ്ങനെയാണോ സത്യത്തെ അവൻ സ്വീകരിച്ചപ്പോ, ലൗകികമായ സത്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ഒരു കള്ളൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്, അതുപോലെ ഈ ജീവൻ അനാദിയായി ഈ അനടുത്ത പരമ്പരയിൽ അനടതെന്ന് വെച്ചാൽ ഭാഷകാര സ്ഥിതം ഉപയോഗിക്കുന്ന വാക്കാണ്, ഈ അനടുത്ത പരമ്പരയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ കള്ളൻ പരമാർത്ഥ സത്യത്തെ ഗ്രഹിക്കുമ്പോൾ അവൻ മുക്തനായിത്തീരുന്നു. സ ആത്മാ തവ പറയുന്നു, അതാണ് നിന്റെ സ്വരൂപം. സത്യം സ ആത്മാവ്, ഇതാണ് ഇവിടെ ബോധിപ്പിക്കാൻ താല്പര്യം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഉത്തരം പിടി കിട്ടി. അതാണ് ശ്രുതി പറയുന്നത്, തഥാസ്യ വിജ്ഞു, അവന് ബോധം വന്നു. പിന്നെ ചോദിക്കുന്നില്ല, ഭൂയേവമേ ഭഗവാൻ വിജ്ഞാപയു, ചോദിക്കുന്നില്ല. അതാണ് നിന്റെ സ്വരൂപം. അപ്പോ നിന്റെ സ്വരൂപമായിരിക്കുന്ന സത്യം ജഗത്തിന് കാരണമായിരിക്കുന്നത്, ഏതെന്നോണം സൃഷ്ടിച്ചിട്ട് അതിൽ തന്നെ അനുപ്രവേശം ചെയ്തിരിക്കുന്നത്, അതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്. തവ ആത്മാ അതഹ തത്വം അസി, അതുകൊണ്ട് തത് സദേവ എന്ന് പറഞ്ഞ് ഇതുവരെ വിശദീകരിച്ച അത് ആ തത്വം തുമസിനെയാണ്. അതിനപ്പുറം ഇവിടെ തത്വമസിയെ കുറിച്ച് ഭാഷ്യകാരനൊന്നും പറയുന്നില്ല, ശ്രുതിയിലും പറയുന്നു. ഗീതോ യുക്താർത്ഥം അസകൃത് വാക്യം, ഈ പലതവണ ആവർത്തിച്ച ഈ വാക്യം അതിന്റെ താല്പര്യം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഗ്രഹിക്കണം. പക്ഷെ ഇപ്പോ കൂടുതൽ അത് വ്യക്തമാകുന്നു. മുമ്പ് പറഞ്ഞതിൽ നിന്ന് കപ്പുനരസോ ചെയ്ത ഹേതു ത്വം ശബ്ദാർത്ഥ ആരാണ് ഇവിടെ ത്വം ശബ്ദത്തിന്റെ അർത്ഥമായി വരുന്നത്? യോഹം സേതകേതു രുദ്ദാലകസ്യ പുത്ര ഇതി വേദ ആത്മാനം. സേതകേതു ഇതുവരെ ധരിച്ചിരുന്ന എന്താണ്? ഞാൻ ഉദ്ദാലകന്റെ മകനാണ്, ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യസിച്ചവനാണ്. തിരിച്ചു പിതാവിന്റെ മുമ്പ് വന്നപ്പോൾ താൻ വിദ്യാശൂന്യനാണെന്ന് ബോധ്യപ്പെട്ടു. ഇതെല്ലാം ഞാനാണ്, സേതകേതുവാണ്, അജ്ഞനാണ്, അനർഹതമുള്ളവനാണ്, ഇത്തരത്തിലാണ് തന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്. വേദ ആത്മാനം ഇവിടെ എന്ത് ചെയ്യുന്നു? താൻ ആരാണെന്ന് മനസ്സിലാക്കി. സത്ത്, താൻ സത്താണ്, അതാണ് ഇവിടെ മനസ്സിലാക്കിയത്. ആത്മാനം താൻ തന്നെയാണ് സൃഷ്ടിക്ക് കാരണമായ സത്തായിരിക്കുന്നത്. സത്തായിരിക്കുന്ന താൻ തന്നിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായത്. താൻ സൃഷ്ടിച്ചതെന്നല്ല, താൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അത് അസംബന്ധം, അധിക പ്രശ്നമായി. പക്ഷെ ഇങ്ങനെ പറയണം, ഇങ്ങനെ തന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. സൃഷ്ടിയുടെ കർത്തൃത്വം ഏറ്റെടുക്കാൻ ജീവനായ ചേതകേതുവിന് സാധ്യമല്ല. പക്ഷെ തന്നിൽ നിന്നതെല്ലാം സംഭവിച്ചു. എന്തുകൊണ്ട്? സൃഷ്ട അനുപ്രാവശ്യം, ഈ സൃഷ്ടിയിൽ താൻ അനുപ്രവേശം ചെയ്തിരിക്കുന്നു. സൃഷ്ടിച്ചിട്ട് അതിൽ ഞാൻ കടന്നുകൂടിയിരിക്കുകയാണ്. അപ്പൊ താൻ സൃഷ്ടിച്ചതെങ്ങനെ? ഈ കടന്നുകൂടിയ രൂപത്തിലല്ല സൃഷ്ടിച്ചെന്ന് പറയാം. ആ സത് രൂപത്തിൽ, സത്തായിരുന്നപ്പോ സദ്രൂപത്തിൽ ഇതൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് ഇതിനകത്ത് കടന്നുകൂടിയപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായി. ഇപ്പോ മനസ്സിലായി എന്താണ് വേദ ആത്മാനം. സ്വസ്വരൂപത്തെ മനസ്സിലാക്കി താൻ സത്താണ്. ഇവിടെ ഏകത്വം എന്നൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞത് സദാത്മേകത്വം. ഇവിടെ രണ്ടെണ്ണം ഇല്ലല്ലോ ഏകമാകാൻ, ഒന്നാകാൻ. കാരണം സൃഷ്ടിക്ക് മുമ്പ് ഒരു സത്ത്, അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണമായ സത്ത്, ആ സത്ത് തന്നെ സൃഷ്ടിയിലും തുടരുന്നു. സൃഷ്ടിയോട് താതാത്മ്യത്തെ സ്ഥിതി ചെയ്യുന്നു, സൃഷ്ടി അതിനോട് താതാത്മ്യത്തിലിരിക്കുന്നു, സൃഷ്ടി അതിൽ നിന്നും വേർപിടിക്കാൻ വയ്യാത്ത രീതിയിലിരിക്കുന്നു. അപ്പൊ ഈ സൃഷ്ടിയോട് വേർപെടാൻ വയ്യാതിരിക്കുന്ന താൻ, സൃഷ്ടിയെ തന്നിൽ നിന്ന് വേർപെടുത്താൻ വയ്യാതിരിക്കുന്നു ആ താൻ സത്ത് തന്നെയാണ്. ആദേശം വേദാത്മാനം അറിഞ്ഞു. എങ്ങനെ അറിയുന്നത്? തനതാണെങ്കിൽ പിന്നെ അറിയേണ്ട കാര്യം എന്തോന്നു? സത്താണെങ്കിൽ പിന്നെ എന്തറിയാണ്? അതിനിവിടെ സമാനം പറയുന്നു. ഇവിടെ അറിയേണ്ടി വന്നു. ആരെന്നു? പിതാവിൽ നിന്നും, പിതാവായ ഗുരുവിൽ നിന്ന് അത് അറിയേണ്ടി വന്നു. എങ്ങനെ? ശ്രുത്വ മത്വ വിജ്ഞായച്ച, കേട്ടു പക്ഷെ പൂർണ്ണമായി ധരിക്കാൻ കഴിഞ്ഞില്ല. മത്വ ശ്രുത്വ ശ്രവണം, ആ ശ്രവണം തത്വശ്രവണത്തിൽ, അതുകൊണ്ടാണല്ലോ പറയുന്നത് ഭൂയൈവമേ ഭഗവാൻ വിജ്ഞാപയിച്ചു. മത്വ മനനം ചെയ്തു. ഇവിടെ പിതാവ് പുത്രനെ കൊണ്ട് മനനം ചെയ്യിപ്പിക്കുക, അതാണ് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം. തത്വമസി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞുകൊടുക്കും.